2024 മാർച്ച് 13 ബുധൻ. ഇന്ന് 1199 കുംഭം 29. വാർത്തകൾ വായിക്കുന്നത് ജി രവി. വീണ്ടും പൗരത്വ പ്രക്ഷോഭം. ഡൽഹിയിൽ മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികൾ കസ്റ്റഡിയിൽ. കേരളത്തിലും അസമിലും പ്രതിഷേധം. സ്റ്റേ തേടി ലീഗും DYFIയും സുപ്രീംകോടതിയിൽ. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വ്യാപക പ്രതിഷേധം. ഡൽഹി സർവകലാശാലയിൽ MSF പ്രവർത്തകരായ മലയാളികളടക്കം 100 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടികളടക്കമുള്ളവരെ വലിച്ചിഴച്ചാണ് പോലീസ് വാഹനത്തിൽ കയറ്റിയത്. പൗരത്വ നിയമവ്യവസ്ഥകൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേസിലെ പ്രധാന ഹർജിക്കാരായ മുസ്ലിം ലീഗും DYFIയും ഓൾ അസം സ്റ്റുഡൻസ് യൂണിയനും ഉൾപ്പെടെ സുപ്രീംകോടതിയെ സമീപിച്ചു. കേരളത്തിലുടനീളം UDFും LDFും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഖ്യ പ്രചാരണ വിഷയങ്ങളിലൊന്നായി പൗരത്വ നിയമ ഭേദഗതി മാറുകയാണ്. അസമിൽ പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും കോലം കത്തിച്ചു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ 16 പ്രതിപക്ഷ കക്ഷികൾ ഹർത്താൽ നടത്തി. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ 30 രാഷ്ട്രീയതര സംഘടനകൾ ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുള്ള ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകാൻ നിയമം വഴിയൊരുക്കുമെന്നാണ് ഇവരുടെ വാദം. നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും തമിഴ്നാട്ടിൽ നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കി. കേന്ദ്രം മുന്നോട്ട്, വെബ്സൈറ്റ് തുറന്നു. പ്രതിഷേധം വകവയ്ക്കാതെ കേന്ദ്ര സർക്കാർ തുടർ നടപടികളിലേക്ക് കടന്നു. പൗരത്വത്തിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് സജ്ജമാക്കി. 2014 December 31 മുൻപ് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാർസി, ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. കേരളം നിലപാട് മാറ്റണമെന്ന് അമിത്ഷാ. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായി, അതായത് NPRമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കാനുള്ള കേരള ബംഗാൾ സർക്കാരുകളുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. നിർധനരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള അടിസ്ഥാന രേഖയാണ് NPR. സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അത് മുടക്കാൻ പാടില്ല. മുൻ കോൺഗ്രസ് സർക്കാരുകൾ രാജ്യത്ത് പൗരത്വ നിയമം കൊണ്ടുവരാതിരുന്നത് പ്രീണനം ലക്ഷ്യമിട്ടാണെന്നും അമിത്ഷാ ആരോപിച്ചു. കേരളത്തിൻ്റെ കടമെടുപ്പ് കേസിൽ ഒറ്റത്തവണ ഇളവ് നൽകാൻ കേന്ദ്രത്തോട് സുപ്രീംകോടതി. ഇന്ന് മറുപടി അറിയിക്കാമെന്ന് കേന്ദ്രം. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഒരു തവണത്തേക്ക് കൂടുതൽ വായ്പയെടുക്കാൻ കേരളത്തെ അനുവദിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഇന്ന് മറുപടി നൽകാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേരളത്തിൻ്റെ ആവശ്യം വിശാല മനസ്സോടെ പ്രത്യേക കേസായി പരിഗണിക്കാനാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് ആവശ്യപ്പെട്ടത്. അടുത്ത സാമ്പത്തിക വർഷം കർശന വ്യവസ്ഥകൾ സ്വീകരിക്കാമെന്നും വ്യക്തമാക്കി. 10 ദിവസം ഇളവ് അനുവദിച്ചുകൂടെയെന്ന് കോടതി ചോദിച്ചപ്പോഴാണ് ഇന്ന് 10:30 തീരുമാനം അറിയിക്കാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷമാണ് പ്രതിസന്ധിയെന്ന് കോടതി പറഞ്ഞപ്പോൾ പരമാവധി കൊടുത്തു കഴിഞ്ഞു എന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ പ്രതികരണം. പ്രത്യേക സാഹചര്യത്തിൽ വ്യവസ്ഥകളിൽ ഇളവ് നൽകിയാലുള്ള പ്രശ്നമെന്താണെന്ന് കോടതി ചോദിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളും ചോദിക്കുമെന്നായിരുന്നു മറുപടി. വിഷയം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇതിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തി. കോവിഡ് മാറ്റിയെഴുതി ആയുസിൻ്റെ പുസ്തകം. മനുഷ്യായുസ്സിൽ 1.5 വർഷം കുറഞ്ഞെന്ന പഠനം. ലോകത്തെ മാറ്റിമറിച്ച കോവിഡ് മഹാമാരി മനുഷ്യായുസ്സിൽ നിന്ന് ചീന്തിയെടുത്തത് 1.5 വർഷം. കോവിഡ് പടർന്നു പിടിച്ച 2019 2021 ലോകത്തെ 84% രാജ്യങ്ങളിലും ജനങ്ങളുടെ ആയുർദൈർഘ്യം 1.6 വർഷം കുറഞ്ഞെന്നാണ് ലാൻസെറ്റ് ജേണലിലെ പഠനത്തിൽ കണ്ടെത്തിയത്. ആയുർദൈർഘ്യത്തിലെ ഇടിവ് ഏറ്റവും രൂക്ഷം മെക്സിക്കോ സിറ്റി, പെറു, ബൊളീവിയ തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു. 2020-21 ലോകമാകെ 13 കോടി പേരാണ് മരിച്ചത്. ഇതിൽ കോവിഡ് മരണങ്ങൾ 1.6 കോടി. ഇതേ കാലത്ത് പൊതുവെ മുതിർന്നവരുടെ മരണം കൂടിയെന്നാണ് കണക്കുകൾ. 15 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെ മരണനിരക്കിൽ 22%, സ്ത്രീകളുടെ മരണനിരക്കിൽ 17% വർധനയുണ്ടായി. ലോകത്തെ 204 രാജ്യങ്ങളിൽ 188 65 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം 15 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ വർദ്ധിച്ചു. കുട്ടികളുടെ മരണനിരക്ക് കുറഞ്ഞു തന്നെയിരുന്നു. 2021 ശിശുമരണങ്ങൾ 2019 രേഖപ്പെടുത്തിയതിൽ നിന്ന് 500,000 കുറഞ്ഞു. ശിശുമരണനിരക്കിൻ്റെ പ്രാദേശിക പ്രവണതകളിൽ കാര്യമായ മാറ്റങ്ങളുണ്ടായതുമില്ല. ലോകത്തെ ശിശുമരണങ്ങളിൽ നാലിലൊന്നും ദക്ഷിണേഷ്യയിലും നാലിൽ രണ്ട് ആഫ്രിക്കൻ മേഖലയിലുമായിരുന്നു. തുന്നിച്ചേർത്ത ഹൃദയത്തിന് ഗിന്നസ് റെക്കോർഡ്. 6 മാസം ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ 40 വർഷം പിന്നിട്ടപ്പോൾ ലോകത്തിലെ ഏറ്റവും കാലം ജീവിച്ച ഹൃദയം മാറ്റിവെച്ചയാൾക്കുള്ള ഗിന്നസ് റെക്കോർഡ് ബർട്ട് ജെൻസനെ തേടിയെത്തി. 17 വയസ്സിലാണ് ഡച്ചുകാരനായ ബർട്ടിന് ഹൃദയത്തിൻ്റെ മസിലുകളെ കട്ടിയാക്കുന്ന കാർഡിയോമയോപ്പതി എന്ന അസുഖം നിർണയിക്കുന്നത്. മസിലുകൾ കട്ടിയായി രക്തം പമ്പ് ചെയ്യാനാകാതെ വന്നപ്പോൾ ഹൃദയം മാറ്റിവെക്കുന്നത് മാത്രമായി പരിഹാരം. ലണ്ടനിലെത്തിയാണ് ശസ്ത്രക്രിയ നടത്തിയത്. കാറപകടത്തിൽ മരിച്ച ഒരു യുവാവിൻ്റെ ഹൃദയമാണ് ബർട്ടിൻ്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തത്. വിവാഹം കഴിഞ്ഞ 2 കുട്ടികളുള്ള ബർട്ട് പൈലറ്റാണ്. എപ്പോഴും ആക്റ്റീവായിരിക്കുന്നതും ചിട്ടയായ ജീവിതവുമാണ് തന്നെ സഹായിക്കുന്നതെന്ന് ബർട്ട് പറഞ്ഞു. ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി കപ്പൽ. ഭക്ഷണം കാത്തുനിന്നവർക്ക് നേരെ വീണ്ടും വെടിവെപ്പ്, 11 മരണം. വെടിനിർത്തൽ സാധ്യതയില്ലെന്ന് ഖത്തർ. ഗാസയിൽ വെടിനിർത്തൽ സാധ്യത വിദൂരമാണെന്നും സ്ഥിതി സങ്കീർണമായി തുടരുന്നുവെന്നും മധ്യസ്ഥരായ ഖത്തർ വെളിപ്പെടുത്തി. യുദ്ധഭൂമിയിലെ ദുരിതങ്ങൾക്ക് നടുവിൽ റംസാൻ വ്രതം ആരംഭിച്ച ഗസയിലേക്ക് 200 ടൺ ഭക്ഷ്യവസ്തുക്കളുമായി സൈപ്രസിൽ നിന്ന് ആദ്യ കപ്പൽ പുറപ്പെട്ടു. ഗാസയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ മെഡിറ്ററേനിയൻ കടലിലുള്ള ദ്വീപ് രാഷ്ട്രമാണ് സൈപ്രസ്. കരമാർഗം ദുഷ്കരമായ സാഹചര്യത്തിലാണ് UAE ധനസഹായത്താൽ US പിന്തുണയുള്ള ജീവകാരുണ്യ സംഘടന വേൾഡ് സെൻട്രൽ കിച്ചൻ കപ്പൽ വഴി സഹായമെത്തിക്കുന്നത്. ഗാസയിൽ തുറമുഖമില്ലാത്തതിനാൽ യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് താൽക്കാലികമായി നിർമ്മിക്കുന്ന ജെട്ടിയിലാകും കപ്പലടുക്കുക. അതിനിടെ ഭക്ഷണത്തിന് കാത്തുനിൽക്കുന്നവർക്ക് നേരെ ഗാസ സിറ്റിയിലെ കുവൈത്ത് സ്ക്വയറിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 11 പേർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ മാസം സമാനമായ സംഭവത്തിൽ 100ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ 31,184 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 72,889 പേർക്ക് പരിക്കേറ്റു. അതിനിടെ ഭക്ഷണവും മരുന്നുമായി ലോകാരോഗ്യ സംഘടനയുടെ ദൗത്യ സംഘം വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലെത്തി. അൽഷിഫയിലടക്കം 2,000 ആരോഗ്യ പ്രവർത്തകർ പട്ടിണിയിലാണെന്നാണ് റിപ്പോർട്ട്. UN ഏജൻസികളെ അടക്കം പുറമെ നിന്ന് ആരെയും വടക്കൻ ഗാസയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ സൈന്യം അനുവദിക്കാത്തതിനാൽ മേഖലയിൽ ക്ഷാമമാണ്. അതിനിടെ തിങ്കളാഴ്ച രാത്രി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ലെബനിലെ ബെക്കാവാലിയിലുള്ള 2 ഹിസ്ബുല്ല താവളങ്ങൾ തകർത്തു. ഇതിന് തിരിച്ചടിയായി ഇന്നലെ രാവിലെ വടക്കൻ ഇസ്രായേലിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ 100ലേറെ റോക്കറ്റുകൾ തൊടുത്തതായി ഹിസ്ബുല്ല അവകാശപ്പെട്ടു. തിങ്കളാഴ്ച ചെങ്കടലിൽ യമനിലെ ഹൂതികൾ സിംഗപ്പൂർ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും കേടുപാടില്ല. റിവ്യൂ ബോംബിംഗ് മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ നിലപാട് തേടി. സിനിമ റിലീസ് ചെയ്ത് ആദ്യ 48 മണിക്കൂറിൽ ഫിലിം റിവ്യൂ എന്ന പേരിൽ സിനിമയെക്കുറിച്ചുള്ള അപഗ്രഥനങ്ങൾ വ്ളോഗർമാർ ഒഴിവാക്കണമെന്നുൾപ്പെടെ റിവ്യൂ ബോംബിംഗ് തടയാൻ മാർഗനിർദ്ദേശങ്ങൾ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ നൽകി. റിലീസിംഗ് തീയതികളിൽ നെഗറ്റീവ് റിവ്യൂ നടത്തുന്നതും തിയേറ്ററുകൾ കേന്ദ്രീകരിച്ച് ഓൺലൈൻ ബ്ലോഗർമാർ നെഗറ്റീവ് റിപ്പോർട്ടുകൾ നൽകുന്നതും നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ആരോമലൻ്റെ ആദ്യ പ്രണയം എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ മുബിൻ റൌഫ് ഉൾപ്പെടെ നൽകിയ ഹർജിയിലാണ് അമിക്കസ് ക്യൂറി ശ്യാം പത്മൻ റിപ്പോർട്ട് നൽകിയത്. 1 മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചു. 1 മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യും. ഇന്നലെ റിസർവ് ബാങ്ക് വഴി പൊതുവിപണിയിൽ നിന്ന് സർക്കാർ 5,000 കോടി രൂപ കടമെടുത്തിരുന്നു. ഈ തുക ഉപയോഗിച്ചാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു. ആധാർ പുതുക്കൽ സൗജന്യം 3 മാസം കൂടി. ആധാർ കാർഡിലെ തിരിച്ചറിയൽ വിലാസരേഖകളിൽ മാറ്റമുണ്ടെങ്കിൽ സൗജന്യമായി പുതുക്കാനുള്ള അവസരം യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ 3 മാസത്തേക്ക് കൂടി നീട്ടി. June 14 വരെ രേഖകൾ മൈ ആധാർ പോർട്ടലിൽ സൗജന്യമായി പുതുക്കാം. 10 വർഷം പിന്നിട്ട കാർഡുകളുടെ നിർബന്ധ പുതുക്കലും സൗജന്യമായി ചെയ്യാം. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി 50 രൂപ ഫീസ് നൽകിയും ആധാർ പുതുക്കാം. 5 വയസ്സ് പൂർത്തിയായവരുടെയും 15 വയസ്സ് പിന്നിട്ടവരുടെയും ബയോമെട്രിക് രേഖകളും ഫോട്ടോയും നിർബന്ധമായി പുതുക്കണം. ഇത് പോർട്ടലിൽ നേരിട്ട് ചെയ്യാനാകില്ല. ഈ സേവനം അക്ഷയ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ശുഭദിനം. നന്ദി.